കർത്താവിന്റെ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മെ നാം ജീവിക്കുന്ന ലോകത്തില് നമ്മെ വ്യത്യസ്തരാക്കി തീർക്കുന്ന ഘടകം എന്താണ്? വാട്ട് മേക്സ് അസ് ഡിഫറെന്റ്? വാട്ട് മേക്സ് അസ് സ്പെഷ്യൽ? ദൈവത്തിന് വളരെ സ്പെഷ്യൽ ആക്കി നമ്മെ തീർക്കുന്ന ഘടകം എന്താണ്? വാട്ട് ഈസ് ഇറ്റ്? നമുക്ക് ചിന്തിക്കാം. പുറപ്പാട് പുസ്തകം അതിന്റെ 33-ാം അധ്യായം 16-ാം വചനം.
എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിലല്ലയോ അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു.
ഇവിടെ മോശയും ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്, അതിന്റെ ഒരു ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ദൈവം ഇസ്രായേൽ ജനത്തോടുകൂടെ നടന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേൽ ജനത്തോടുകൂടി ഉണ്ടായിരുന്നു. എന്നാൽ അവർ ദൈവസാന്നിധ്യത്തിന്റെ മറവിൽ നിന്ന് പലപ്പോഴും മാറിപ്പോയിക്കൊണ്ടിരുന്നു. അവർ ദൈവത്തിന് പ്രിയമല്ലാത്ത കാര്യങ്ങളെ ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ദൈവം പലപ്പോഴും അവരോട് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളോടുകൂടെ പോരത്തില്ല, കാരണം നിങ്ങൾ അനുസരണം ഇല്ലാത്ത ഒരു ജനം. എന്റെ സാന്നിധ്യം നിങ്ങൾക്ക് പോരാ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളിൽ നടക്കുന്നു. അപ്പോൾ മോശ ദൈവത്തിന്റെയും ഈ ജനത്തിന്റെയും നടുവിൽ നിന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും ദൈവം അപ്പോഴെല്ലാം ഈ ജനത്തിന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് പിന്നെയും അവരോടുകൂടെ പോകുന്ന ഒരു ദൈവം. അപ്പോൾ മോശ പറഞ്ഞു, നീ ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഇനി ഒരു വടി പോലും മുന്നോട്ട് പോകാൻ നീ ഞങ്ങളെ അനുവദിക്കരുത്. നിന്റെ സാന്നിധ്യമാണ് ഞങ്ങളെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്. അപ്പോൾ ദൈവ ജനത്തെ പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ പ്രതിരൂപമാണ് പുതിയ നിയമത്തിലെ ദൈവസഭ. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്, വിശേഷതയുള്ളവരാക്കി തീർക്കുന്നത്. അല്ലാതെ ലോകത്തിന് കാണാൻ പറ്റുന്ന എന്തോ ഒന്ന് അല്ല നമ്മെ വിശേഷതയുള്ളതാക്കി തീർക്കുന്നത്. നമുക്കുള്ള എന്തെങ്കിലും വസ്തുവകകളോ നമുക്കുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസോ നമ്മുടെ ബലമോ നമ്മുടെ ആരോഗ്യമോ കാണുന്ന ഒന്നുമല്ല. നമ്മുടെ വചന പരിജ്ഞാനമോ നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്സാഹമോ ഇതൊന്നുമല്ല. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്. അപ്പൊ നാം ഓരോരുത്തരും വ്യത്യസ്തരാണ്, സ്പെഷ്യൽ ആണ് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പിക്ചർ എന്താണ്? വാട്ട് മേക്സ് മീ സ്പെഷ്യൽ? എന്തെങ്കിലും സ്പെഷ്യൽ കഴിവുകളാണോ? നോ, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഐ ആം സ്പെഷ്യൽ. ദൈവത്തിന് ഞാൻ വിശേഷതയുള്ള ഒരു ജനമാണ്. ഈ വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കാമെന്നുള്ള വാഗ്ദത്തം തന്നാണ് തന്റെ ശിഷ്യന്മാരെ യേശു ലോകത്തിലേക്ക് അയക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഗോഡ് ഈസ് ഓംനിപ്രസന്റ്. ദൈവം എല്ലായിടത്തും ഉണ്ട്. 130-ാം സങ്കീർത്തനത്തില് നാം അത് കാണുന്നുണ്ട്. അതൊന്നും രണ്ട് വചനങ്ങൾ എടുക്കാം. 130-ാം സങ്കീർത്തനത്തിന്റെ 8-12 ഉള്ള വചനങ്ങൾ, അത് ദൈവത്തിന്റെ ദൈവം സർവവ്യാപിയാണ്, ഓംനിപ്രസന്റ് ആണെന്നുള്ള വചനങ്ങൾ ആ വചനഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും.
ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വരച്ചാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറകു ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൻ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ.
ദൈവം God is omnipresent. ഈ വചനങ്ങളിലൂടെ നമുക്ക് കേട്ടതാണ്. എട്ടാം വചനത്തിൽ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ കയറിയ നീ എവിടെയുണ്ട്, പാതാളത്തിൽ എന്നെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുണ്ട്, ഞാൻ ഉഷസ്സും ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. അപ്പോൾ ദൈവത്തിൽ നിന്ന് മറഞ്ഞ് ഒരു മനുഷ്യന് ഈ യൂണിവേഴ്സിൽ എവിടെയും ആയിരിക്കുവാൻ കഴിയത്തില്ല. ഗോഡ് ഈസ് ഓംനിപ്രസന്റ്. എന്നാൽ ഈ ഓംനിപ്രസന്റായ ദൈവത്തിന്റെ പ്രസൻസ് എല്ലാവർക്കും ഫീൽ ചെയ്യാൻ കഴിയുന്നില്ല അല്ലെ. ദൈവം ഈസ് ഓംനിപ്രസന്റ്, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഗോഡ് ഈസ് ഓംനിപ്രസന്റ്, ഗോഡ് ഈസ് വെരി നിയർ. പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ എല്ലാവർക്കും കഴിയുന്നില്ല. ഒരു ഉദാഹരണമായിട്ട് എന്റെ മനസ്സിൽ വന്നത്, ഓക്സിജൻ ഈസ് അവൈലബിൾ എവരിവെയർ അല്ലെ. ഓക്സിജൻ എല്ലാവരും നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷേ നാം എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ജീവനോടെ ഇരിക്കുവാൻ കഴിയുന്നത്. ഓക്സിജൻ കാണാൻ കഴിയുന്നില്ല, പക്ഷേ മരിച്ച ഒരു വ്യക്തിക്ക് ഓക്സിജൻ ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. ഓൺലി ഇഫ് യു ആർ അലൈവ്, ജീവനുള്ളവർക്കേ ഓക്സിജന്റെ ആവശ്യമുള്ളൂ. ഓക്സിജൻ എടുത്ത് ജീവനോടെ ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ഓക്സിജൻ എല്ലായിടത്തും ഉള്ളതുപോലെ ദൈവം എല്ലായിടത്തും പ്രസന്റ് ആണ്. പക്ഷെ ജീവനുള്ളവർക്ക് മാത്രമേ ആ ഓക്സിജൻ സ്വീകരിച്ച് ജീവനോടെ ആയിരിക്കുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് പോലെ നാം ജീവനുള്ളവെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിക്കുവാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന്റെ സാമീപ്യം അനുഭവിക്കുവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവം എല്ലായിടത്തും ഉണ്ടെന്നിരിക്കെ ജീവനുള്ളവർക്ക് മാത്രമാണ് ദൈവത്തിന്റെ സാമീപ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് കർത്താവ് യേശു ക്രൂശിലെ മരണം വഴിയായി നമുക്ക് നേടിത്തന്ന ഒരു വഴിയാണിത്. നമ്മളെ ജീവനുള്ളവരാക്കി അവനാണ് തീർത്തത്. എഫേസ്യരുടെ രണ്ടാം അധ്യായത്തിൽ പറയുന്ന പോലെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെയും അവൻ ഉയർപ്പിച്ചു. ദൈവത്തോട് അകന്നിരുന്നവർ, ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്ന നമ്മെ ക്രിസ്തു യേശുവിലെ ക്രൂശിലെ യാഗത്താൽ ദൈവത്തോട് സമീപസ്ഥരാക്കി തീർത്തു. നമ്മെ ജീവനുള്ളവരാക്കി തീർത്തത് കർത്താവായ യേശുവാണ്. അപ്പോൾ ജീവനുള്ളവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് അറിയുവാൻ കഴിയും. അതാണ് നമ്മെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്. എന്നാൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ഇടമുറിയാതെ അനുഭവിക്കുന്നുണ്ടോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ? ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്, അവന്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നമുക്ക് സന്തോഷവും സമാധാനവും അനുഭവിച്ചറിയാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് ദൈവത്തിന്റെ സ്വരം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് നമ്മുടെ ഭയങ്ങളെല്ലാം മാറിപ്പോകും. ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുള്ളപ്പോൾ നമ്മുടെ ഭയങ്ങളൊക്കെ മാറിപ്പോകും. ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകൾ മാറിപ്പോകും. ഈ ദൈവസാന്നിധ്യത്തിന്റെ ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ, ദൈവം നമ്മളുടെ കൂടെയുണ്ടെന്ന് തിരിച്ചറിവ് നമുക്കെപ്പോൾ ഉണ്ടാകുന്നു, ആ തിരിച്ചറിവ് നാം നിലനിൽക്കുന്നുവോ അപ്പോൾ നമുക്ക് ധൈര്യം ലഭിക്കും. ദൈവത്തിന്റെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമുക്ക് കാണിച്ചു തന്നൊരു മാതൃക നമുക്ക് ചിന്തിക്കാം. യേശു ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16 അധ്യായം അതിന്റെ 32 വചനം,
നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും.
യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് മനുഷ്യരോടുകൂടെ വാസം ചെയ്തു, മനുഷ്യരോടുകൂടെ നടന്നു. ശിഷ്യന്മാര് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു, പുരുഷാരം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ ഇഹലോക ജീവിതത്തിന്റെ അവസാനമായപ്പോൾ, ക്രൂശിനോട് അടുത്തപ്പോൾ യേശു പറഞ്ഞ ഒരു വചനമാണ്, നിങ്ങൾ ഓരോരുത്തൻ, തന്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞ, നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു. എന്നാൽ പിതാവ് എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. അപ്പോൾ പിതാവിന്റെ സാന്നിധ്യം തുടർമാനമായി യേശു തന്റെ ഇഹലോക ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് യേശുവിന് പറയുവാൻ കഴിഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ വിട്ട് നിങ്ങളുടെ സ്വന്തത്തിലേക്ക് പിൻവാങ്ങിപ്പോയാലും ഞാൻ ഏകനല്ല, എന്നോടുകൂടെ എന്റെ പിതാവ് ഉണ്ട്. ഈ ഒരു ഉറപ്പായിരുന്നു യേശുവിന്റെ ഇഹലോക ജീവിതത്തിലെ ധൈര്യവും ബലവും ശക്തിയും. നമുക്ക് നൽകാൻ നല്ലൊരു മാതൃക വിശ്വസിച്ചു പോയ നമ്മുടെ കർത്താവിനെ നോക്കുമ്പോൾ, അവന് മനുഷ്യരാരും കൂടെ ഇല്ലായിരുന്നുവെങ്കിലും യേശുവിന് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിഞ്ഞു, ഞാൻ ഏകനല്ല. നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴേലും ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരും എന്നെ അറിയുന്നില്ല, ആരും എന്റെ പ്രശ്നങ്ങൾ കേൾക്കുവാനില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത നമ്മൾ ധരിക്കുന്നുവെങ്കിൽ, യേശുവിനെ നോക്കുക. സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നപ്പോഴല്ല, സാഹചര്യങ്ങൾ ഏറ്റവും പ്രതികൂലമായിരുന്ന സമയങ്ങളിൽ യേശു പറഞ്ഞു, ഞാൻ ഏകനല്ല. ഈ ഒരു ധൈര്യം ആണ് യേശുവിനെ ക്രൂസ് ഫേസ് ചെയ്യാൻ യേശുവിന് ശക്തി കൊടുത്തത്. എന്നിട്ട് അടുത്ത വചനത്തിൽ യേശു പറയുകയാണ്, ഞാൻ ഇങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. അടുത്ത വചനത്തിൽ, അതിന്റെ 33-ാം വചനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകുന്നതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകാനാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞതിന്റെ സാരാംശം ഇതാണ്, ഞാൻ പൂർണ്ണ സമാധാനത്തോടെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. അതിന്റെ രഹസ്യം, എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ പിതാവിന്റെ സാന്നിധ്യം ഞാൻ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരുന്നു. മനുഷ്യരുടെ നടുവിലായിരുന്നപ്പോൾ പോലും എന്റെ സമാധാനത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് എന്റെ പിതാവ് എന്നെ അറിയുന്നു, അവൻ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകുന്നത്. ലോകത്തിലെ കഷ്ടങ്ങൾ നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ലോകത്തെ ജയിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. കൊളോസ്യരിൽ 1:25 പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഈ ദൈവത്തിന്റെ സാന്നിധ്യം, യേശു ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിന്റെ സാന്നിധ്യം അനുഭവിച്ചതുപോലെ, ഇന്ന് നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുമ്പോൾ മാത്രമാണ് നമ്മളെ ഏകാന്തത പോകുന്നത്. ഏകനായി വിടുക എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. യേശുവിന് എങ്ങനെ ഉറപ്പോടെ ഇത് പറയാൻ കഴിഞ്ഞു? പിതാവ് എന്റോടുകൂടെ എപ്പോഴും ഉണ്ട് എന്ന് യേശുവിന് എങ്ങനെ ഉറപ്പോടെ പറയുവാൻ കഴിഞ്ഞു? ഒരു വചനം ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8:29.
എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു.
കർത്താവ് യേശു ക്രിസ്തുവിന് ധൈര്യത്തോടെ പറയുവാൻ കഴിഞ്ഞു, എന്നെ അയച്ചവൻ എന്നോടുകൂടെയുണ്ട്, എന്റെ പിതാവ് എന്നോടുകൂടെയുണ്ട്. ആ ഉറപ്പ് യേശുവിന് ലഭിച്ചത് യേശു തൊട്ട് താഴെ പറയുകയാണ്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതിന്റെ ഉറപ്പ് നമുക്ക് ലഭിക്കുന്ന എപ്പോഴാണ്? യേശുവിന് ആ ഉറപ്പ് ലഭിച്ചത്, യേശു പറഞ്ഞു, എന്റെ പിതാവിന് ഇഷ്ടമുള്ളത് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഇതാണ് ദൈവസാന്നിധ്യത്തിന്റെ ഒരു മർമ്മം എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു വ്യക്തിയോടുകൂടെ എപ്പോഴും ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കും. ദൈവസാന്നിധ്യത്തിന്റെ എക്സ്പീരിയൻസ് അവനുണ്ടായിരിക്കും. ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിലും അവന് അത് അനുഭവിക്കുവാൻ കഴിയുന്നത് അവൻ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ്. യേശു എപ്പോഴും ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രം ചെയ്ത് ജീവിച്ച് ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് യേശുവിന് ധൈര്യത്തോടെ പറയുവാൻ കഴിഞ്ഞു, ഞാൻ ഒരിക്കലും ഏകനല്ല. നാമം ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ, നമുക്ക് പൂർണ്ണ ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ കഴിയും, ഞാൻ ഏകനല്ല, എന്നോടുകൂടെ എന്റെ കർത്താവ് ഉണ്ട്. ഏതവസ്ഥയിലും ദൈവത്തിന്റെ സാമീപ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയണമെങ്കിൽ ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവന്റെ ഇഷ്ടം അറിഞ്ഞ് അത് ചെയ്യുക. കാരണം അവർക്കാണ് ആ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. യേശുവിന് പറയാൻ കഴിഞ്ഞതുപോലെ അവർക്ക് പറയുവാൻ കഴിഞ്ഞു. പഴയ നിയമത്തില് ഇതിന്റെ ഒരു നിഴൽ എന്ന നിലയോളം ഒരു ഭാഗം നമുക്ക് വായിക്കാം. ജോശുവയുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം. രണ്ടു മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 2 മുതലുള്ള വചനങ്ങൾ.
എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ, ഞാൻ ഇസ്രയേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നുപോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറും മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിവാദിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്ക. ചെല്ലുന്നതൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകങ്ങളിൽ ഉള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത് എന്ന് ഞാൻ നിന്നോട്
കൽപ്പിച്ചുവല്ലോ. ഇസ്രായേൽ ജനത്തെ ദൈവം പറഞ്ഞു, ഞാൻ മോശയോടുകൂടി ഇരുന്നത് പോലെ മിസ്രയീമിൽ നിന്ന് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ നടത്തി ഞാൻ നിങ്ങളെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. മോശയോടി ഇരുന്നത് പോലെ ഞാനും നിങ്ങളോടുകൂടെ ഇരിക്കും, നിങ്ങളോടുകൂടെ ഇരിക്കും. അതുകൊണ്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഭയപ്പെടരുത്. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ എല്ലാ ഭയങ്ങളെയും മാറ്റിക്കളയുന്നത്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ആരൊക്കെ ദൈവ സാന്നിധ്യത്തിന്റെ ബോധ്യത്തിൽ ഉണ്ടായിരുന്നുവോ അവർ നടന്നുപോയ വഴികളിൽ അവരൊരിക്കലും ശത്രുക്കളെ ഭയപ്പെട്ടില്ല. ദൈവത്തിന്റെ പ്രൊവിഷൻസിനെ അവരൊരിക്കലും സംശയിച്ചില്ല. ജെറിഹോ കോട്ടകൾ വന്നപ്പോൾ അവർ ഭയപ്പെട്ടില്ല. ശത്രു രാജ്യങ്ങൾ അവരെ കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഭയപ്പെട്ടില്ല. അവർ മുന്നോട്ട് പോയത് നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവനേക്കാൾ അധികമല്ലോ, ശക്തനല്ലോ എന്നുള്ള ആ സാന്നിധ്യത്തിന്റെ ബോധ്യം, ദൈവസാന്നിധ്യത്തിന്റെ ബോധ്യമാണ് അവരെ മുന്നോട്ട് പോകുവാൻ സഹായിച്ചത്. എപ്പോഴൊക്കെ അത് നഷ്ടപ്പെട്ടുവോ അപ്പോഴൊക്കെ അവർ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ യോശുവയ്ക്ക് കൊടുക്കുന്ന ഒരു കൽപ്പനയാണ്, നീ ഈ സാന്നിധ്യം നിന്റെ കൂടെ പോരണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. അതിന്റെ 8-ാം വചനം, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങി പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. അതായത് ഞാൻ നിന്നോട് പറഞ്ഞ വഴികളിൽ മാത്രമേ നീ നടക്കാമുള്ളൂ, എന്നിൽ നിന്ന് കേട്ടത് മാത്രമേ നീ ചെയ്യാമുള്ളൂ. നിന്റെ ഇഷ്ടപ്രകാരം നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോടുകൂടെ കാണത്തില്ല, നീ പരാജിതനാവും. പിന്നെയുള്ള പല സംഭവങ്ങളും കാണിച്ചു തരുന്നത് ഇസ്രായേൽ ജനം അതിൽ നിലനിന്നില്ല എന്നുള്ളതാണ്. അവർ പരാജയപ്പെട്ടു പോയി. അവസാനം ഈ ജനം പ്രവാസത്തിൽ വരെ പോകേണ്ട വന്നു. ഈ സംഭവങ്ങളൊക്കെ പഴയ നിയമത്തിലൂടെ വായിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയും. എന്നാൽ ഇന്ന് ഈ സംഭവം കൊണ്ട്, ഈ വചനം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ഇത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്നാണ് 1 കൊരിന്ത്യലേഖനത്തിന്റെ 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് ഇന്ന് എഴുതിയിരിക്കുകയാണ്. ഇന്ന് നാം ജീവിക്കുന്നത് അവർക്ക് പറ്റിയതുപോലെ നമുക്ക് പറ്റരുത്. യേശുവാണ് അതിന് നല്ല മാതൃക നമുക്ക് കാണിച്ചു തന്നത്. നമ്മൾ മുമ്പേ കേട്ട വചനം പോലെ, എന്റെ പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്ത് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് അവന്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ട്, ഞാൻ ഏകനല്ല. ഇസ്രായേൽ ജനത്തിന് പലപ്പോഴും ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ അവ പരാജിതരായി തീർന്നു. എന്നാൽ ഇന്ന് നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നാം മനസ്സ് വെക്കുകയാണെങ്കിൽ, അവന്റെ സ്വരം കേട്ട് മുന്നോട്ട് പോകാൻ നാം മനസ്സ് വെക്കുകയാണെങ്കിൽ, നമുക്ക് ദൈവം തരുന്ന ഒരു ഉറപ്പാണ് എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഒന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് ലോകത്തെ ഭരിക്കുന്ന സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് ഫിയർ. ഭയങ്ങളാണ് മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ഭയങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങൾ, ആശങ്കകൾ, ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയങ്ങൾ, ആശങ്കകൾ, മുന്നോട്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഭയങ്ങൾ, ആശങ്കകൾ, പലവിധ ഭയങ്ങളാൽ പിടിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവമകൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യം ഇല്ല എന്ന് നാം പറയുമ്പോൾ ഒരു കാര്യം, അതിന്റെ രഹസ്യം എന്താണ്? ദൈവത്തിന്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉള്ളതുകൊണ്ട്. എന്നാൽ നാം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് എന്താണ്? ഈ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ടായിരിക്കണം. ഈ ഉറപ്പ് നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്ന വഴിയാണ്, അവനിൽ നിന്ന് കേട്ട് അവന്റെ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകുക. ഇത് മാത്രമാണ് ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന വഴി. അതുകൊണ്ടാണ് യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്, ഞാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ്. ഞാൻ സ്വയമായിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നത്, എന്റെ പിതാവ് എന്നെ അയച്ചതാണ്. ഞാൻ സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, എന്റെ പിതാവിൽ നിന്ന് കേട്ടത് മാത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. യേശുവിന്റെ യോഹന്നാന്റെ സുവിശേഷത്തിലെ അനവധിയായ വചനങ്ങൾ കടന്നുപോയാൽ നാം കാണുവാൻ കഴിയുന്നത് യേശു പറഞ്ഞു, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്. ഗെത്സെമനിൽ അവന്റെ പ്രാർത്ഥന ഇതായിരുന്നു, പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഈ മാതൃക കാണിച്ചു വെച്ച് നമുക്ക് തന്നേച്ചു പോയ യേശു ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആകയാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അവനെ നോക്കുമ്പോഴാണ്, അവൻ ജീവിച്ചതുപോലെ അവന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാകുമ്പോഴാണ് നമുക്കും അങ്ങനെയുള്ള ഒരു ജീവിതം സാധ്യമായി തീരുന്നത്. ദൈവ സാന്നിധ്യം ആണ് നമ്മെ വിശേഷതയുള്ളതായി തീർത്തിരിക്കുന്നത്. ഇത് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു ഓക്സിജൻ എല്ലായിടത്തും ഉള്ളത് ഉണ്ടെങ്കിലും ജീവനുള്ളവർക്ക് മാത്രമേ ഓക്സിജന്റെ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴെങ്കിലും ശ്വാസം മുട്ടൽ നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓക്സിജന്റെ ആവശ്യത്തെ കുറിച്ചുള്ള ബോധ്യം പെട്ടെന്ന് വരും. അതുവരെ നമ്മൾ ചിന്തിക്കത്തില്ല അല്ലെ, നമ്മൾ എപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു ചിന്തിക്കും. പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാകും ഓക്സിജന് ഏറെ ആവശ്യമാണ്. ആ സമയത്ത് നമുക്ക് വേറൊന്നും ആവശ്യമില്ല, ഓക്സിജനാണ് ഏറ്റവും ആവശ്യം. അതുകൊണ്ടാണ് വെന്റിലേറ്ററിലേക്ക് അല്ലെങ്കിൽ വെന്റിലേറ്റർ ഇടുന്നത് പെട്ടെന്ന്. അപ്പോൾ ദൈവമായിട്ടുള്ള ദൈവ ഓക്സിജൻ ദൈവത്തിന്റെ സാന്നിധ്യമാണെങ്കിൽ, ദൈവ സാന്നിധ്യത്തെ നമ്മെ അടുപ്പിക്കുന്ന എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഒരു ശ്വാസം മുട്ടൽ ശാരീരികമായി തോന്നുന്ന പോലെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധ്യം പോയി എന്ന് തോന്നുകയാണെങ്കിൽ, എത്രയും പെട്ടെന്ന് നാം ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ദൈവ സാന്നിധ്യം കാരണം പിന്നെ അതിൽ തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ വരെ പോകാൻ സാധ്യതയുണ്ട്. ദൈവത്തെ സാന്നിധ്യത്തിൽ നമ്മെ അകറ്റുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ പാപങ്ങളാണ്. വേറൊന്നും ദൈവദിനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. നാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതിരിക്കുമ്പോൾ, അവന്റെ കൽപ്പനകളെ കേട്ട് ചെയ്യാതിരിക്കുമ്പോൾ, ദൈവ അത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കടന്നുകൂടിയ ഒരു പ്രോബ്ലമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ എപ്പോഴെങ്കിലും അത് നമുക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മിച്ചു തന്നു കഴിഞ്ഞാൽ, എന്റെ ദൈവമായിട്ടുള്ള എന്റെ ആ ഫെലോഷിപ്പ് കുറഞ്ഞു എന്ന് ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ, പിന്നെ നാം വേറെ പണികളൊന്നും ചെയ്ത് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കരുത്. എത്രയും പെട്ടെന്ന് ദൈവസാന്നിധ്യത്തിലേക്ക് മടങ്ങി വരിക. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമാകുന്നു. എത്രയും പെട്ടെന്ന് മടങ്ങി വരിക, കാരണം അവന്റെ പക്കലേക്ക് നമുക്ക് എപ്പോഴും ധൈര്യത്തോടെ കടന്നു വരാം. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തെങ്കിലും ദൈവമായിട്ടുള്ള ബന്ധത്തിന് എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിയാൽ ചിലപ്പോൾ നമുക്കുള്ള മാനുഷികമായ ഒരു ചിന്തയാണ് മറ്റെന്തെങ്കിലും ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താനൊന്ന് നോക്കിയേക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് ഓർപ്പിച്ചു തരുന്ന ഒരു പാപം അതവിടെ നിലനിൽക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാം, എന്നാൽ കുറച്ചു സമയം നമുക്കിരുന്ന് വചനം വായിച്ചേക്കാം, കുറച്ചു സമയം ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചേക്കാം, അല്ലെങ്കിൽ സാധാരണ മീറ്റിങ്ങിന് ഞാൻ പോകുന്നില്ല, ഒരു മീറ്റിങ്ങിന് അങ്ങ് പോയേക്കാം. ഇതുകൊണ്ടൊന്നും ആ ദൈവസാന്നിധ്യം തിരിച്ച് വരത്തില്ല. എന്താണ് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തന്നത്? അത് ദൈവത്തോട് ഏറ്റുപറയുക. ആ സെക്കൻഡിൽ തന്നെ ദൈവസാന്നിധ്യത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. കാരണം അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് ധൈര്യത്തോടെ കടന്നില്ല, വേറെ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് മനുഷ്യരെ വേണമെങ്കിൽ കൽപ്പിക്കാൻ സാധിക്കും, പക്ഷെ ദൈവത്തെ ഹൃദയങ്ങളെ അറിയുന്നവനാണ്. അവൻ പറയുന്നത് കം ടു മീ, നീ എന്റെ ഏത് അവസ്ഥയിലാണെങ്കിലും എന്ത് വീണ അവസ്ഥയിലാണെങ്കിലും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ ധാരാളം ക്ഷമിക്കുന്ന ദൈവമാണ്, എന്റെ പക്കൽ ധാരാളം ക്ഷമയുണ്ട്. ഈ ലോകത്തിൽ ഏത് മനുഷ്യന്റെ അടുക്കൽ പോകുന്നതിനേക്കാളും നിനക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ എന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ കഴിയും. അതിനാണ് ഞാൻ ക്രൂശിൽ മരിച്ചൊരു പുതിയ വഴി തുറന്നത്. ഒരു കൃപയുടെ വഴി നിനക്കായി തുറന്നതിന്റെ രഹസ്യം ഇതാണ്. എപ്പോഴെങ്കിലും നീ സൈന്യത്തിൽ വീണുപോയി തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മടങ്ങി വരിക. എന്താണ് എന്നെയും നിന്നെയും തെയും അകറ്റിയത് എന്ന് തിരിച്ചറിഞ്ഞത് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കുക. നാം പഴയ അവസ്ഥയിലേക്ക് പൂർണ്ണമായി മടങ്ങി വരും. പഴയ നിയമത്തിൽ ഇസ്രായേലിലൂടെ അങ്ങനെയായിരുന്നു, അവർ അവരുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവസാന്നിധ്യം മടങ്ങി വന്നു, അവർ മുന്നോട്ട് നടന്നു, അവർ ശത്രുക്കളെ ജയിച്ചു മുന്നേറി. എന്ന് പറയുന്നത് പോലെ ഇന്ന് നമുക്കും ദൈവം വച്ചിരിക്കുന്ന ഒരു വഴി അതാണ്, ദൈവസാന്നിധ്യത്തിൽ തന്നെ ജീവിക്കുക, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് ഉറപ്പാക്കുക. ബാക്കിയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടാലും, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, പണം നഷ്ടപ്പെട്ടാൽ, നമ്മുടെ മാനങ്ങൾ നഷ്ടപ്പെട്ടാൽ, എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവ സാന്നിധ്യം നഷ്ടമാകുമ്പോഴാണ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകുന്നത്. അതുണ്ടെന്ന് ഉറപ്പാക്കുവാൻ നാം ശ്രമിക്കുക, ഉത്സാഹരിയായിരിക്കുക. അതിന് ചെയ്യേണ്ട കാര്യം ദൈവത്തിന്റെ വചനം പറയുന്നു, അവനിൽ നിന്ന് കേട്ട് അവന്റെ ഇഷ്ടം ചെയ്ത് അതനുസരിച്ച് പോകുക, അത് മാത്രമാണ് വഴി. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ മുന്നോട്ടുള്ള ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരായി നമ്മൾ ആയിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ നമ്മെ വ്യത്യസ്തരാക്കി തീർക്കുന്ന അത് മാത്രമാണ്, അതാണ് നമുക്ക് വിശേഷതയുള്ള ഒരു ജനമാക്കി നമ്മെ തീർക്കുന്നത്. നാം ഓഫീസിലായിരിക്കുമ്പോൾ നമ്മെ വ്യത്യസ്തരാക്കി തീർക്കുന്നത് എന്തെങ്കിലും ബാഹ്യ ഘടകങ്ങളല്ല, കർത്താവ് യേശുവിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട്. നാം ബിസിനസ് ചെയ്യുമ്പോൾ നമ്മെ വ്യത്യസ്തരാക്കി തീർക്കുന്നത് യേശു നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നാം വീട്ടിലായിരിക്കുമ്പോൾ നമ്മെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്, നാം കർത്താവിനായി സുവിശേഷം പറയാൻ പോകുമ്പോൾ നമ്മെ വ്യത്യസ്തരാക്കി തീർക്കുന്നത് മറ്റൊന്നുമല്ല, അവന്റെ സാന്നിധ്യമാണ്. അതാണ് നമ്മൾ വിശേഷതയുള്ള ഒരു ജനമാക്കി തീർക്കാൻ, അത് നഷ്ടപ്പെടാതിരിക്കുവാൻ നാം ശ്രമിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണിലടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവം നമ്മോടുകൂടെ എന്ന് നീ വിളിക്കപ്പെടും, ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. കർത്താവേ, നീ ഞങ്ങളോടുകൂടി ആയിരിക്കുവാൻ നീ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവനെ തന്നതിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. കാരണം നിനക്കറിയാം, നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന്, ഞങ്ങളെക്കാൾ ഉപരിയായി നിനക്കറിയാം കർത്താവേ. എന്നാൽ പലപ്പോഴും നിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോകുന്നു. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. കൃപാസനത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ ധൈര്യത്തോടെ കടന്നു വരുന്നു കർത്താവെ. നിന്റെ സാന്നിധ്യ ബോധത്താൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരെങ്കിലും ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്ന് ഇപ്പോൾ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ, നിന്റെ കൃപയുടെ കരം നീട്ടി നീ അവരെ തിരിച്ചു കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ മുന്നോ ഞങ്ങളോട് കൂടെ ഉള്ള എന്നുള്ളതാണ് ഞങ്ങളുടെ ധൈര്യം, ഞങ്ങളുടെ ഉറപ്പ്. ഞങ്ങൾക്ക് മുന്നോട്ട് ഞങ്ങളുടെ ജീവിതത്തെ ഫേസ് ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരേ ഒരു രഹസ്യം നീ ഞങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ് കർത്താവെ. ഉറപ്പാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ നിന്ന് കേട്ട് നിന്റെ ഇഷ്ടം ചെയ്ത് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.